നമ്മുടെ കർത്താവിന്റെ മരണത്തിനും പുനരുദ്ധാനത്തിനും ശേഷം, പുനരുദ്ധാനത്തിന്റെ അന്ന് തന്നെ, കർത്താവ് ഉയർത്തെഴുന്നേറ്റ അന്ന് തന്നെ, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിൽ ഓർമ്മിപ്പിക്കുന്നു, അവരിൽ രണ്ടുപേർ യെരുശലേമിൽ നിന്ന് ഭയന്ന് ഓടുകയാണ്. അവർ ഓടുന്നത് യെരുശലേമിൽ നിന്ന് 7 നാഴിക 7 മൈൽ. 7 മൈൽ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 11, 11.5 അല്ലെങ്കിൽ 12 കിലോമീറ്റർ എന്ന് വിചാരിച്ചുകൊള്ളൂ. അത്രയും ദൂരമുള്ള എമ്മാവൂസ് എന്ന സമീപ പട്ടണത്തിലേക്കാണ്. നമുക്കറിയാമല്ലോ, യെരുശലേം എന്ന് പറയുന്നത് ഒരു കുന്നാണ്. ആ കുന്നിന്റെ മുകളിലാണ് യെരുശലേം ദേവാലയം. യെരുശലേമിൽ നിന്ന് താഴെ എമ്മാവൂസിലേക്ക് രണ്ടുപേർ ഭയന്ന് ഓടുകയാണ്. അവരിൽ രണ്ടുപേർ എന്നാണ് പറയുക. അവരെന്ന് പറയുമ്പോൾ അത് ശിഷ്യന്മാരാണ് എന്ന് തെറ്റിദ്ധരിക്കുവാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷെ ഈ ഭയന്നോടിയ രണ്ടുപേരും കർത്താവിന്റെ ശിഷ്യന്മാരിൽ പെട്ടവരായിരുന്നില്ല. അതിലൊരാളുടെ പേര് പറയുന്നുണ്ട്, ആ ആളിന്റെ പേര് ക്ലെയോപ്പാവ് എന്നാണ്. രണ്ടാമത്തെ ആളിന്റെ പേര് പറയുന്നില്ല. പക്ഷെ പൊതുവെ എല്ലാവരും, പണ്ഡിതരൊക്കെ പറയുന്നത് ആ രണ്ടാമത്തെ ആൾ ഈ ലേഖനം, ഈ സുവിശേഷം എഴുതിയ ലൂക്കോസ് തന്നെയാണ് എന്നുള്ളതാണ്. കർത്താവിന് 12 അപ്പസ്തോലന്മാരെ കൂടാതെ ഒരുപാട് ശിഷ്യന്മാരുണ്ടായിരുന്നു, ശിഷ്യകളും ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ പേരുകൾ വിസ്താരഭയത്തിൽ ഞാൻ പറയുന്നില്ല. ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ തന്നെ അവരെ കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നുണ്ട്. അങ്ങനെയുള്ള അപ്പോസ്തോലന്മാരല്ലാതിരുന്ന ശിഷ്യന്മാരുടെ സമൂഹത്തിലെ രണ്ടുപേരായിരുന്നിരിക്കണം കർത്താവ് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ എന്താണ് നടക്കുന്നത് എന്ന ബോധ്യമില്ലാതെ തങ്ങളുടെ സ്വന്തം സ്ഥലമായിരിക്കണം എമ്മാവൂസ് എന്ന് പറയുന്ന ഗ്രാമം, ആ താഴ്വരയിലേക്ക്, താഴേക്ക് അവർ ഓടി പോവുകയാണ്. ഭയപ്പാടോടുകൂടെ യെരുശലേമിനെ വിട്ടോടുന്ന രണ്ട് ശിഷ്യന്മാർ. ഇന്ന് നമ്മുടെ ഇന്നത്തെ പശ്ചാത്തലത്തിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഭയപ്പാടിൽ നിന്ന് ധൈര്യപ്പെടലിലേക്കുള്ള അവരുടെ രൂപാന്തരത്തിന്റെ, പരിവർത്തനത്തിന്റെ കഥ നമ്മുടെ ധ്യാനത്തിന് വിഷയീഭവിപ്പിക്കാമെന്ന് ദൈവത്തിൽ ശരണപ്പെടുകയാണ്. എമ്മാവൂസിലേക്ക് യെരുശലേമിൽ നിന്ന് ഓടിപ്പോകുന്ന രണ്ട് ശിഷ്യന്മാർ. ഒന്നാമത്തെ തലത്തെ ഞാൻ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നത് അധൈര്യപ്പെടലിന്റെ ഓട്ടം എന്നാണ്. അധൈര്യപ്പെടലിന്റെ ഓട്ടം. എവിടെ നിന്നാണ് ഓടുന്നത്? യെരുശലേമിലേക്കാണ്. ക്ഷമിക്കണം, യെരുശലേമിൽ നിന്നാണ് ഓടുന്നത്. യെരുശലേമിൽ നിന്ന് എമ്മാവൂസിലേക്കാണ് ഓടുന്നത്. ഞാനിത് ഇങ്ങനെ ഈ പ്രസംഗം തയ്യാറാക്കിക്കൊണ്ടിരുന്ന സമയത്ത് എന്റെ മനസ്സിൽ പെട്ടെന്ന് പോയൊരു ചിന്ത, കുറെ നാളുകൾക്ക് മുൻപ് ഇവർ തിരിച്ചൊരു യാത്ര ചെയ്തിരുന്നു. കർത്താവിനോടൊപ്പമായിരുന്നിരിക്കണം ഇവർ യെരുശലേമിലേക്ക് പോയിരുന്നു. യെരുശലേമിലേക്ക് ഇവർ പോയിരുന്നപ്പോൾ അവരുടെ മനസ്സിലുണ്ടായിരുന്ന വികാര വിചാരങ്ങൾ എന്തായിരുന്നേനെയെന്നാണ് ഞാൻ ചിന്തിച്ചത്. കർത്താവ് ഇങ്ങനെ പോവുകയാണ്. കർത്താവ് യെരുശലേമിലേക്ക് അടുത്ത് ചെന്നപ്പോഴേക്ക് നമുക്കറിയാമല്ലോ, ജനമെല്ലാം ഓശാനപാടിയാണ് അവനെ സ്വീകരിച്ചത്. ജനമെല്ലാം ഓശാനപാടി സ്വീകരിച്ചാണ് യേശുവിനെ കൊണ്ടുപോയത്. ആ പോക്കിന്റെ കൂട്ടത്തിൽ തീർച്ചയായിട്ടും ഈ രണ്ട് ശിഷ്യന്മാരും ഉണ്ടായിരുന്നേനെ. അവർക്ക് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നുവെന്ന്. ഇവൻ യെരുശലേം, യെരുശലേം തലസ്ഥാനമാണ്, രാജ്യ തലസ്ഥാനമാണ്. ഇവൻ യെരുശലേമിലേക്ക് പോകുന്നു. ഹി ഈസ് ഗോയിങ് ടു ബി എ കിങ് വെരി സൂൺ. പെട്ടെന്ന് ഇവൻ രാജാവാകാൻ പോവുകയാണ്. ഇപ്പൊ അവൻ രാജാവാകും, നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരും, എല്ലാം ഭംഗിയായിട്ട് പര്യവസാനിക്കുവാൻ പോകുന്നു. അവന്റെ ശിഷ്യന്മാർ എന്നുള്ള നിലയ്ക്ക് നമുക്കും അതിൻ്റെതായ പ്രയോജനങ്ങൾ ഉണ്ടാകും. ഇങ്ങനെ പ്രതീക്ഷകളുടെ ഒരു ഭാരവും പേറിയാണ് ഇവർ യെരുശലേമിലേക്ക് പോയത്. പക്ഷേ യെരുശലേമിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? സകലതും തകിടം മറിഞ്ഞു. രാജാവാകുവാൻ പോയവൻ, രാജാവാകുമെന്ന് തങ്ങൾ പ്രതീക്ഷിച്ചവൻ കുരിശിലേറി അവനെ കൊന്നു. വെറുതെ അങ്ങ് കൊല്ലുകയായിരുന്നില്ല, പരസ്യമായിട്ട് അതിക്രൂരമായിട്ട് പീഡിപ്പിച്ചു കൊന്നു. ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ഇവർ നിൽക്കുന്നത്. കർത്താവിന്റെ ഇമ്മീഡിയറ്റ് ഡിസൈപ്പിൾസ് 12 പേരുണ്ടായിരുന്നു. ആ 12 പേരിൽ ഒരുത്തനാണ് അവനെ ഒറ്റിയത്. ബാക്കി 11 പേർ എവിടെ പോയി? ഒരു വിവരവുമില്ല. എല്ലാവരും ഒളിച്ചോടിപ്പോയി, ചിതറിപ്പോയി, സകലതും തകർന്നു. ഇനി ഒന്നുമില്ല, മുഴുവൻ അവസാനിച്ചു എന്ന് വിചാരിച്ചാണ് ശിഷ്യന്മാർ യെരുശലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക് ഓടുന്നത്. അവൻ ഉയർത്തെഴുന്നേറ്റു എന്നൊക്കെ ആരൊക്കെയോ പറയുന്നു. യാതൊരു ഉറപ്പുമില്ല. അവൻ ഉയർത്തെഴുന്നേറ്റെങ്കിൽ ഇനിയും യഹൂദന്മാർ റോമാക്കാർ ഞങ്ങളെ തേടി വരും, ഞങ്ങളും കൊല്ലപ്പെടും. സുരക്ഷിതമാണ് ഞങ്ങളുടെ സ്വന്തം സ്ഥലം യെരുശലേം, സുരക്ഷിതമല്ല, അവിടെ ഞങ്ങൾക്ക് ഭീഷണിയുണ്ട്. അതുകൊണ്ട് യെരുശലേമിനെ വിട്ട് എമ്മാവൂസിലേക്ക് ഓടിപ്പോകുവാൻ തക്ക വണ്ണം ശിഷ്യന്മാർ ആഗ്രഹിക്കുകയാണ്. സ്നേഹിതരെ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലും ഇന്ന് നാം നേരിടുന്നത് ഇതേ ഭയപ്പാടല്ലേ എന്ന് ചിന്തിച്ചു നോക്കണം. കഴിഞ്ഞ മാർച്ച് മാസത്തിൽ നാം ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ വരാൻ പോകുന്ന 7, 8, 9 മാസങ്ങൾ, അല്ലെങ്കിൽ ഇന്ന് തുടരുന്ന ഈ നിമിഷങ്ങൾ ഇങ്ങനെയൊക്കെ ആകുമെന്ന്? എത്രമാത്രം പ്രതീക്ഷയോടെ നാം കാത്തിരുന്ന ചില കാര്യങ്ങളാണ് ചുരുങ്ങിയ നാൾ കൊണ്ട് തകിടം മറിഞ്ഞത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം എന്റെ പള്ളിയിൽ പറയുകയുണ്ടായി, എല്ലാ വിശുദ്ധ കുർബാനയിലും പട്ടക്കാരൻ ബലിപീഠത്തോട് യാത്ര പറഞ്ഞ് പിരിഞ്ഞു പോകുന്ന ഒരു ഭാഗമുണ്ട്. വിശുദ്ധ കുർബാനയുടെ ഏറ്റവും അവസാനം പട്ടക്കാരൻ വിശുദ്ധ കുർബാനയൊക്കെ അനുഭവിച്ചതിന് ശേഷം പറയും, പരിശുദ്ധമായ ബലിപീഠമേ സമാധാനത്തോടെ വസിക്കുക, ഇനി ഈ സന്നിധിയിലേക്ക് ഞാൻ വരുമോ ഇല്ലയോ എന്ന് എനിക്ക് നിശ്ചയമില്ല. സ്വർഗീയ സന്നിധിയിൽ വെച്ച്, അവിടെ വെച്ച് നിന്നെ കാണുവാൻ കർത്താവ് എന്നെ യോഗ്യനാക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. ഈ കോവിഡ് ആയതിനു ശേഷം സത്യം പറഞ്ഞാൽ ആത്മാർത്ഥമായിട്ടും പറഞ്ഞിട്ടാണ് പോരുന്നത്. ഒരുറപ്പുമില്ല, ഇന്ന് പോന്നാൽ അടുത്തയാഴ്ച തിരിച്ചു വരാമെന്ന് യാതൊരു ഉറപ്പുമില്ല. അതുകൊണ്ട് ഓരോ ഞായറാഴ്ചയും ഓരോ വിശുദ്ധ കുർബാനയും യഥാർത്ഥത്തിൽ ഇത് അവസാനത്തെ കുർബാനയാണ് എന്ന ബോധ്യത്തോടു കൂടെ തന്നെയാണ് ബലിപീഠത്തോട് യാത്ര പറയുന്നത്. ഇത് പട്ടക്കാരന്റെ കാര്യം മാത്രമല്ല, നമ്മളൊക്കെ നാളെ എന്തെന്നറിയില്ല. എത്രമാത്രം വിവാഹങ്ങൾ ആർഭാടമായിട്ട് നടത്തുവാനിരുന്ന വിവാഹങ്ങൾ നടക്കാതെ പോയി, പഠനങ്ങൾ, വിദേശ യാത്രകൾ എല്ലാം തകിടം മറിഞ്ഞില്ലേ? നാളെ എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരമില്ലാതെയായിപ്പോയി മനുഷ്യകുലം. ശവസംസ്കാരങ്ങൾ വേദന തോന്നാറുണ്ട് പലപ്പോഴും. പ്രിയപ്പെട്ടവരുടെ അല്ലേ മൃതശരീരം ഒന്ന് കാണാൻ സാധിക്കാതെ ആഴത്തിൽ കുഴിയെടുത്ത് തള്ളേണ്ടി വരുന്ന അവസ്ഥ, ഭയമാണ്. ഈ ഭയപ്പാടിന്റെ മധ്യത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. യെരുശലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക് ഓടിപ്പോയ ശിഷ്യന്മാരും അതുപോലെയുള്ളൊരു ഭയത്തിലാണ്. നമുക്ക് കോവിഡിനെ കുറിച്ചുള്ള ഭയമാണ്, അവർക്കതല്ല. കർത്താവിന്റെ ശിഷ്യനായി പോയി, ഇവന്റെ ശിഷ്യനായതുകൊണ്ട് നാളെ എന്ത്, ഇനി എന്ത് എന്ന ചോദ്യം, ഒരു ചോദ്യം ഇങ്ങനെ ചിഹ്നമായിട്ട് മുമ്പിൽ വെച്ചിരിക്കുകയാണ്. എന്ത് എന്ന് ഉത്തരമറിയാത്ത പശ്ചാത്തലം, ഈ ഓട്ടത്തെയാണ് അധൈര്യപ്പെടലിന്റെ ഓട്ടമെന്ന് സ്നേഹിതരെ ഞാൻ വിളിച്ചത്. നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ കോവിഡിനെ കുറിച്ച് മാത്രമുള്ള ഓട്ടമൊന്നുമല്ല, അതൊരു തലം മാത്രമാണ്. ശാന്തമായി ചിന്തിച്ചു നോക്കുകയും നമ്മുടെ കുടുംബ ജീവിതങ്ങളിലും ഇന്ന് ഈ ഭയപ്പാടില്ലേ? പൂമുഖവാതുക്കൽ സ്നേഹം തുളുമ്പുന്ന പൂന്തിങ്കളല്ലേ, ആ പൂന്തിങ്കളാകുന്നു. ഭാര്യ ഭർത്താവ് ഭാര്യയെ കുറിച്ച് പ്രതീക്ഷിച്ചത് അങ്ങനെയാണ്, പക്ഷേ കല്യാണം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് പ്രതീക്ഷകൾ പൂവണിയുന്നില്ല. പ്രതീക്ഷകളോടെയാണ് ഈ കാര്യങ്ങളെ നാം സമീപിക്കുന്നത്, കുടുംബജീവിതത്തെ സമീപിക്കുന്നത്. പ്രതീക്ഷകൾ കൊത്ത് ജീവിതം പോകുന്നില്ല, ജീവിതം ചോദ്യചിഹ്നമായിട്ട് മാറുന്നു. കുഞ്ഞുങ്ങളുടെ ഭാവിയെ കുറിച്ച് പ്രതീക്ഷയ്ക്കൊത്ത് കാര്യങ്ങൾ നടക്കുന്നില്ല, ചോദ്യചിഹ്നമായി മാറുന്നു. ഇങ്ങനെയുള്ള ചോദ്യചിഹ്നങ്ങളുടെ മധ്യത്തിലാണ് ശിഷ്യന്മാരുടെ ഓട്ടത്തെ ധ്യാനിക്കേണ്ടത്, അധൈര്യപ്പെടലിന്റെ ആ ഓട്ടത്തെ. ഇങ്ങനെ അധൈര്യപ്പെട്ടിവർ പോകുവാൻ തക്കവണ്ണം ഒന്ന് ചിന്തിച്ചേ, യേശു ക്രിസ്തു ചൊല്ലിക്കൊടുത്തത് കേട്ടും നൽകിയത് കഴിച്ചും അവനോടൊപ്പമായിരുന്നവരാണ്. അല്ലാതെ ആദ്യമായിട്ട് കർത്താവിനെ കേട്ടവരൊന്നുമല്ല, അവനോടൊപ്പമായിരുന്നവരാണ് ഇവരും. കർത്താവിന്റെ നടവഴികളിലൊക്കെ കൂടെ പോയിരുന്നവർ. പക്ഷേ ആ പ്രതിസന്ധിയെ, ആ ആകുലതയെ അതിജീവിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. നമ്മളും അങ്ങനെ തന്നെയല്ലേ? കർത്താവിനൊപ്പമായിരുന്ന് എല്ലാ വിശുദ്ധ കുർബാനയിലും സംബന്ധിച്ച് എല്ലാ നോമ്പും നോറ്റ് എല്ലാ പ്രാർത്ഥനകളും തികച്ച് ജീവിക്കുന്നവരാണ്. പക്ഷേ ആ പ്രതിസന്ധിയെ, അത് കോവിഡ് ആകാം, കുടുംബ പ്രശ്നങ്ങളാകാം, മക്കളെ കുറിച്ചുള്ള ആകുലതകളാകാം, പണത്തെ കുറിച്ചുള്ള പ്രയാസങ്ങളാകാം, ആ ആകുലതയെ അതിജീവിക്കുവാൻ എനിക്കിന്ന് സാധിക്കുന്നില്ല. ഞാനും ഇന്ന് അധൈര്യപ്പെട്ട് യെരുശലേമിനെ വിട്ട് എമ്മാവൂസുകളെ തേടി ഓടുകയാണ്. ഞാൻ കുറിച്ചിട്ടുണ്ട് രണ്ട് കാരണങ്ങളാകാം ഒരുപക്ഷെ ഇങ്ങനെ അധൈര്യപ്പെട്ടു പോകുവാൻ നമുക്കിടയാക്കുന്നത്. വല്ലാത്ത യുക്തി എന്ന് പറഞ്ഞാൽ, വല്ലാത്ത യുക്തി എന്ന് പറഞ്ഞാൽ യുക്തിയുടെ അതി തീവ്രത. എപ്പോഴും നമ്മുടെ ലോജിക്കാണ് മുമ്പിൽ നിൽക്കുന്നത്. പല കാര്യങ്ങളും യുക്തിക്ക് അനുസൃതമായി പരിഹരിക്കുവാൻ നാം ശ്രമിക്കുകയാണ്. നമ്മുടെ ഈ ഭാഗത്തും ഈ വേദഭാഗത്തും ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം, അതാണല്ലോ നാം ധ്യാനിക്കുന്നത്. 24-ാം അധ്യായത്തിന്റെ 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്. ശിഷ്യന്മാർ പറയുകയാണ്, ഇത് സംഭവിച്ചിട്ട് 3-ാമത്തെ ദിവസമാണ്, 3-ാം നാളാണ്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ രാവിലെ കല്ലറയ്ക്കൽ പോയി, അവന്റെ ശരീരം കാണാതെ മടങ്ങി വന്നു, അവൻ ജീവിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞ ദൂതന്മാരുടെ ദർശനം കണ്ടു എന്ന് പറഞ്ഞ് ഞങ്ങളെ ഭ്രമിപ്പിച്ചു. അവർ ഞങ്ങളെ ഭ്രമിപ്പിച്ചു. അവൻ ഉയർത്തെഴുന്നേറ്റുവെന്ന് പറയുന്നു, ബട്ട് വി ആർ നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ്. അങ്ങനെ ഉയർത്തെഴുന്നേക്കാൻ പറ്റുമോ? അത് 3 ദിവസം കഴിഞ്ഞവൻ മരിച്ചിട്ട്. 3 ദിവസം കഴിഞ്ഞപ്പം കുറച്ചുപേര് പറയുകയാണ്, അവൻ ഉയർത്തെഴുന്നേറ്റു. അത് ഞങ്ങളുടെ യുക്തിക്കനുസരിച്ചൊന്ന് വ്യാഖ്യാനിക്കുവാൻ, ഞങ്ങളുടെ യുക്തിക്കനുസരിച്ച് മനസ്സിലാക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇവർ ഓടിപ്പോകുന്നത്. വ്യക്തമായിട്ട് പറയുകയാണ്, ഞങ്ങളുടെ യുക്തിക്ക് നിരക്കുന്നതല്ല ഞങ്ങളുടെ പ്രശ്നത്തിന്റെ പരിഹാരം. കോവിഡ് മാറും, കോവിഡ് സാരമില്ല എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ കോവിഡിനെ ഭയപ്പെടാതെ പ്രത്യാശയോടെ ഇരിക്കാൻ പറയുമ്പോൾ, എന്റെ മനസ്സിൽ അപ്പോഴും ഒരു ചോദ്യം കിടക്കുകയാണ്, അയ്യോ മരുന്ന് കണ്ടുപിടിക്കാതെ എങ്ങനെയാണിത് മാറുന്നത്? എന്റെ യുക്തിക്കനുസരിച്ച് ആത്മീയമായ ആശ്വാസം എന്നെ ആശ്വസിപ്പിക്കുന്നില്ല. എന്റെ യുക്തി പറയുകയാണ്, ഇത് തീരണമെങ്കിൽ മരുന്ന് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. അപ്പോഴാണ് ഒരാൾ ക്രിസ്തീയമായത് അതിനോട് പറയുന്നത്, ഭയപ്പെടേണ്ട, സാരമില്ല, പ്രത്യാശയോടെ ഇരിക്കുക, ഒന്നും അതിന്റെ അവസാനമല്ല എന്ന് പറയുമ്പോൾ എന്റെ യുക്തി ചോദിക്കുകയാണ്, അതെങ്ങനെ സാധിക്കും? നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളിലും ഈ യുക്തിയാണ് മുൻപിൽ നിൽക്കുന്നത്, അല്ലേ? വിവാഹം കഴിഞ്ഞു, എല്ലാം പ്ലാനിങ് ആണ്. 2 വർഷം കഴിഞ്ഞ് ആദ്യത്തെ കുട്ടി, വീണ്ടും 2 വർഷം കഴിഞ്ഞ് 2-ാമത്തെ കുട്ടി, 3-ാമത്തെ വർഷം ഈ ജോലി, 3-ാമത്തെ വർഷം ഇത്ര ബാങ്ക് ബാലൻസ്, ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് നാം ജീവിക്കുമ്പോൾ ആ യുക്തിക്കനുസരിച്ച് കാര്യങ്ങൾ പോകാതെ വരുമ്പോൾ അധൈര്യപ്പെട്ട് ഞാൻ ഓടിത്തുടങ്ങുകയാണ്. സ്നേഹിതരെ, ഈ അതിതീവ്രമായ യുക്തി, ഞാൻ അതിനെ അൺവാണ്ടഡ് ലോജിക് എന്ന് പറയും, അനാവശ്യമായ യുക്തി ഒരുപക്ഷെ നമ്മുടെ ജീവിതങ്ങളെ തകർത്ത് കളയുമെന്ന് തന്നെ ചിന്തിച്ചു കൊള്ളുക. യുക്തിയെ കവിയുന്ന ഒരു ഭക്തി, യുക്തിക്കപ്പുറത്തുള്ള ഒരു ഭക്തി നമ്മുടെ ജീവിതത്തിൽ ആവശ്യമല്ലേ എന്ന് ആ ഭാഗത്ത് ചേർത്ത് നാം വായിക്കേണ്ടിയിരിക്കുന്നു, ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അധൈര്യപ്പെടലിന്റെ ഈ ഓട്ടത്തിന്റെ 2-ാമത്തെ കാരണമായിട്ട് ഞാൻ കുറിച്ചിരിക്കുന്നത് പ്രതീക്ഷകളുടെ തകർച്ച എന്നാണ്. പ്രതീക്ഷകളുടെ തകർച്ച, നമ്മുടെ എക്സ്പെക്ടേഷൻസ് ഉണ്ട് നമുക്ക്. ഇവിടെയും പറയുന്നുണ്ട്, ശിഷ്യന്മാർ വ്യക്തമായിട്ട് പറയുന്നു, 24-ാം അധ്യായം 21-ാം വാക്യത്തിൽ, അവൻ ഞങ്ങളെ രക്ഷിക്കുമെന്ന് ഞങ്ങൾ അങ്ങ് വിചാരിച്ചു. ഞങ്ങൾ അവനെ പിൻപറ്റി, അവൻ ഞങ്ങളെ രക്ഷിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. പക്ഷെ ഇപ്പൊ മനസ്സിലായി, അവനെ പോയി പിന്നെ എങ്ങനെയാണ് അവൻ ഞങ്ങളെ രക്ഷിക്കുന്നത്? അതുകൊണ്ട് ഞങ്ങൾ ഓടിപ്പോവുകയാണ്. നമ്മളും എങ്ങനെയല്ലേ? പ്രതീക്ഷയോടുകൂടെയാണ് ചെന്നത്. പക്ഷേ പ്രതീക്ഷയ്ക്കനുസരിച്ച് കാര്യങ്ങൾ പോകുന്നില്ല എന്ന് തോന്നുമ്പോൾ ഒരു കയറെടുക്കുക, കുരുക്കിടുക, തീർന്നേക്കുക. പ്രതീക്ഷകൾ തകരുമ്പോഴാണ് ഈ ഓട്ടം, ഈ ആകുലതയുടെ ഓട്ടം, അധൈര്യപ്പെടലിന്റെ ഓട്ടം നമ്മുടെ ജീവിതങ്ങളിലും സംഭവിക്കുന്നത്. കേരളം ആത്മഹത്യാ നിരക്കിൽ മുകളിലാണ് എന്നൊക്കെ നാം പറയുമ്പോൾ ഇതെല്ലാം ഈ അധൈര്യപ്പെടലിന്റെ ആത്മാവിൽ നിന്ന് ഉളവായി വരുന്നതാണ് എന്ന് നാം ചിന്തിക്കണം.